ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബരികോം ബൈബിൾ സ്കൂളിലെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് അപ്പസ്തോലനായ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പം പുതിയ നിയമത്തെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്ന പേരിലും അടുത്ത അപ്പോസ്തോല പ്രവൃത്തികൾ ചരിത്ര പുസ്തകമായും റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള 21 പുസ്തകങ്ങൾ ലേഖനങ്ങൾ ലെറ്റേഴ്സ് എന്ന പേരിലും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം പ്രവചന പുസ്തകമായും വേർതിരിച്ച പഠിക്കാം. 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളും ധന്യനായ പൗലോസ് ലീഗായാൽ ചമയ്ക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. എബ്രായ ലേഖനം ഉൾപ്പെടെ അതിൽ പൗലോസിൻ്റെ പ്രാരംഭ ലേഖനങ്ങളാണ് തെസലോനിക്ക ലേഖനമെന്ന് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. AD 51 കൊരിന്തിൽ വെച്ച് അപ്പോസ്തോലനായ പൗലോസ് തൻ്റെ 2 മിഷണറി യാത്രയിലാണ് ഈ ലേഖനം എഴുതി തീമത്തിയോസിൻ്റെ കൈവശം കൊടുത്ത് വിടുന്നത്. 2 മിഷണറി യാത്രയിൽ പൗലോസ് തെസലോനിക്ക സന്ദർശിച്ചതായി അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 17 അധ്യായം 1-9 വരെയും 18 അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് 1 മാസത്തിൽ താഴെ 3 ശബത്തുകളിൽ അവിടെയുള്ള സിനഗോഗുകളിൽ പോയി ദൈവവചനം അതെ പഠിപ്പിക്കുകയും അവിടെ അനേകർ ഈ വിശ്വാസത്തിനധീനരായിത്തീരുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. അവിടെ നിന്ന് കൊരിന്തിലെത്തിയ പൗലോസ് അധികം താമസിയാതെ തന്നെ ഈ ലേഖനം എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. തെസലോനിക്ക എത്താൻ കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾ വളരെ സന്തോഷകരമായ ഓർമ്മകളാണ് പൗലോസിനുണ്ടായിരുന്നത്. അവിടെയുള്ള വിശ്വാസികളുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ പൗലോസിനെ ആകർഷിച്ചു. തന്മൂലം പൗലോസിന് അവരോടുണ്ടായിരുന്ന വാത്സല്യം ഈ ലേഖനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. തെസലോനിക്ക ലേഖനത്തിൻ്റെ 1 തെസലോനിക്ക ലേഖനത്തിൻ്റെ പ്രത്യേക വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്നതാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിക്കുമ്പം വിശ്വാസത്തിൽ പക്വത പ്രാപിച്ചിട്ടില്ലാത്ത തെസലോനിക്ക വിശ്വാസികളുടെ ചില സംശയങ്ങൾക്ക് മറുപടി നൽകുവാൻ വേണ്ടി പൗലോസ് ഈ ലേഖനം എഴുതി. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് അവർക്കൊരു സംശയമുണ്ടായിരുന്നു. ക്രിസ്തു താമസിയാതെ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവരിൽ ചിലരുടെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോൾ ആ മരിച്ചവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് അവർക്ക് സംശയമുണ്ടായി. അവരുടെ സംശയ നിവാരണത്തിനും പീഡ അനുഭവിക്കുന്ന വിശ്വാസികളുടെ സമാശ്വാസത്തിനുമായിട്ടാണ് ഈ ലേഖനം എഴുതിയത്. അപ്പോസ്തോലൻ്റെ നിർദ്ദേശാനുസരണം തെസലോനിക്കയിൽ പോയി മടങ്ങി വന്ന തീമോത്തിയോസ് നൽകിയ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് ഈ ലേഖനം എഴുതിയത്. ക്രിസ്തുവിൻ്റെ 2 വരവിനെക്കുറിച്ച് എല്ലാ അധ്യായങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. 1:10, 2:19, 3:13, 4:13-18 വരെ വാക്യങ്ങൾ, 5:11 വരെയും 23 വരെ വാക്യങ്ങൾ, ഇവിടെയെല്ലാം ഈ വിഷയം കാണാം. തെസലോനിക്കയിൽ കേവലം 1 മാസത്തിൽ താഴെ മാത്രമേ പ്രവർത്തിക്കാൻ അപ്പോസ്തോലിന് അവസരം ലഭിച്ചുള്ളൂ എന്ന് വരികിലും അവിടെയുള്ള അനേകരെ രക്ഷയിലേക്ക് നടത്തുകയും അടിസ്ഥാന വേദോപദേശ സത്യങ്ങൾ പൗലോസ് വരെ പഠിപ്പിക്കുകയും ചെയ്തുവെന്ന് ലേഖനത്തിൽ നിന്ന് വ്യക്തമാണ്. 1 ലേഖനത്തിൽ പൗലോസ് ഒരു ആത്മീയ പിതാവിനെ പോലെ സംസാരിക്കുന്നതായി നമുക്ക് കാണാം. സഭ ഒരു കുടുംബം എന്ന ചിത്രീകരണമാണ് ഇവിടെ നിഴലിക്കുന്നത്. 19 പ്രാവശ്യം 1 ലേഖനത്തിൽ സഹോദരന്മാരെ എന്ന പദം താൻ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ ഈ ലേഖനം എഴുതിയതിൻ്റെ ലക്ഷ്യം, ഒരു ഉദ്ദേശം നമ്മൾ കാണുമ്പോൾ ഈ ലേഖനം എഴുതിയതിൽ പൗലോസിന് 4 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1, തെസലോനിക്കയിലെ യുവവിശ്വാസികളെ താൻ പഠിപ്പിച്ച അടിസ്ഥാന വേദോപദേശ സത്യങ്ങളിൽ ഉറപ്പിക്കുക. 2, കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവരെ പ്രബോധിപ്പിക്കുക. 3, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന വിശ്വാസികളെ ആശ്വസിപ്പിക്കുക. 4. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള അവരുടെ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഈ ലേഖനം എഴുതിയത്. തെസലോനിക്കയുടെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പം തെസലോനിക്ക മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സഹോദരിയുടെ പേര് തെസലോനിക്ക എന്നായിരുന്നു. അവരുടെ ഭർത്താവായ കസാണ്ടർ ചൂടുറവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തെർമോ പട്ടണം പിടിച്ചടക്കി. BC 315 ഈ പട്ടണം പുതുക്കി പണിതു. അതിന് തൻ്റെ ഭാര്യയുടെ പേരായ തെസലോനിക്ക എന്ന നാമകരണം ചെയ്തു. BC 148 ഈ പട്ടണം റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു. മാസിഡോണിയ എന്ന റോമൻ പ്രാവിശ്യയുടെ തലസ്ഥാനമായിരുന്നു തെസലോനിക്ക. പൗലോസിൻ്റെ കാലത്ത് അവിടെ 200,000 ജനങ്ങൾ ഏകദേശം ഉണ്ടായിരുന്നു. തെസലോനിക്കയുടെ ഇന്നത്തെ പേര് സലോനിക്കി എന്നാണ്. ഇത് ടർക്കിയിലാണ് ആ നഗരം സ്ഥിതി ചെയ്യുന്നത്. എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കാലം സ്ഥലം ഏകദേശം AD 51 കൊരിന്ത്യയിൽ വെച്ച് പൗലോസ് എഴുതി. പൗലോസിൻ്റെ പ്രഥമ ലേഖനം, പ്രഭാത ലേഖനം, ആദ്യ ലേഖനം എന്നൊക്കെ ഈ ലേഖനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തെസലോനിക്ക ലേഖനത്തിൽ ക്രിസ്തു, വേഗം വരുന്ന കർത്താവ്, 4:16 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ ലേഖനത്തിൻ്റെ താക്കോൽ വാക്യങ്ങൾ 4:16-18 വാക്യങ്ങൾ ലേഖനത്തെ നമുക്ക് വിഭജിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ 1 മുതൽ 4 വാക്യങ്ങളിൽ ആമുഖ പ്രസ്താവനയും അഭിവാദനവും കാണാം. 2:5 വരെ ഒരു മാതൃകാ സഭയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ത്രികാല ലക്ഷണങ്ങളും നമുക്ക് കാണാം. 3:2:1-20 വാക്യങ്ങൾ ഒരു മാതൃകാ ദാസനും അവൻ്റെ പ്രതിഫലവും. അടുത്തത് 3:1-13 വാക്യങ്ങളിൽ ഒരു മാതൃകാ സഹോദരനും അവൻ്റെ വിശുദ്ധീകരണവും എന്ന വിഷയം കാണാം. അടുത്ത ഭാഗത്ത് 5:4:1-18 വാക്യങ്ങളിൽ മാതൃകാ നടപ്പും വിശ്വാസിയുടെ പ്രത്യാശയും നമുക്ക് കാണാം. 6:5:1-28 വാക്യങ്ങളിൽ മാതൃകാ നടപ്പും കർത്താവിൻ്റെ നാളും എന്ന വിഷയം കാണാം. മറ്റൊരു നിലയിൽ ഈ ലേഖനത്തെ നമുക്ക് വിഭജിച്ച് പഠിക്കാൻ കഴിയും. തെസലോനിക്കയ്ക്കെഴുതിയ 1 ലേഖനം ആദ്യ ഭാഗത്ത് 1 ഒരു മാതൃകാ സഭ, 1:1-10 വാക്യങ്ങൾ. 2, ആത്മീയ ശിശുക്കളെ വളരുവാൻ സഹായിക്കൂ, 2:1-12 വാക്യങ്ങൾ. 3, വളർന്നുകൊണ്ടിരിക്കുന്ന പീഡാനുഭവങ്ങൾ, 2:13-20 വാക്യങ്ങൾ. 4, ഇടയനും അജഗണവും, 3:1-13 വാക്യങ്ങൾ. 5, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം, 4:1-12 വാക്യങ്ങൾ. 6, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ, 4:13-18 വാക്യങ്ങൾ. 7, വ്യക്തിഗത ജാഗരൂകതയാണ് ആവശ്യം, 5:1-11 വാക്യങ്ങൾ. 8, എല്ലാവരും ഒരേ കുടുംബത്തിൽ, 5:12-28 വാക്യങ്ങൾ. ഇങ്ങനെ ഈ ലേഖനത്തെ നമുക്ക് വിഭജിച്ച് പഠിക്കാം. തെസലോനിക്ക ലേഖനം ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ബൈബിളിലെ 52-ാമത്തെ പുസ്തകമാണ്. 5:89 ഈ പുസ്തകത്തിലുണ്ട്. 3 ചോദ്യങ്ങൾ, ചരിത്രപരമായ വാക്യങ്ങൾ 69, പ്രവചനപരമായ വാക്യങ്ങൾ 20. ഇങ്ങനെ നമുക്ക് ഇതിനെ കാണുവാൻ കഴിയും. തെസലോനിക്ക ലേഖനത്തിൻ്റെ ഒരു രൂപരേഖ അതെ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇനി ലേഖനത്തിലേക്ക് നമുക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകാം. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. പൗലോസും സിൽവാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിൽ വിവിധമായ തത്വങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ വിവിധ നിലകളിൽ വ്യാഖ്യാനങ്ങൾ വന്നു ചേരുകയും ലോകത്തെ നിരവധി ക്രൈസ്തവ സഭകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളതും മാതൃകാപരമായിട്ടുള്ളതും ഏതാകുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. 1 നൂറ്റാണ്ടിൽ നിലവിലിരുന്ന തെസ്സലോനിക്ക സഭയെ ഒരു മാതൃകാ സഭയെന്ന് പറയാൻ തക്കവണ്ണം ചില പ്രത്യേകതകൾ ലേഖനത്തിൻ്റെ 1 അധ്യായത്തിൽ നിന്ന് എടുത്തു കാണിക്കാവുന്നതാണ്. 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ മുഖവരെയും അഭിവാദനവും പറയുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെക്കുറിച്ച് ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം എന്ന് കാണുവാൻ കഴിയും. പൗലോസും സിൽവാനോസും തീമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വാക്യം 1. ഗ്രീക്ക് റോമൻ സംസ്കാരം കൂട്ടിച്ചേർത്താണ് ഇവിടെ അഭിവാദനം പറയുന്നത്. തെസ്സലോനിക്ക സഭ പ്രാദേശിക സഭയെ സംബോധന ചെയ്തുകൊണ്ട് ലേഖനം ആരംഭിക്കുന്നു. സഭ എന്നതിൻ്റെ ഗ്രീക്ക് പദം എക്ലീഷ എന്നാണ്. ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അല്ലെങ്കിൽ ദൈവത്താൽ അവിടുത്തെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വിളിച്ചു വേർപെടുത്തിയ ഒരു ജീവനുള്ള സംഘടനയാണ് സഭ. എക്ലീഷ എന്ന വാക്ക് 114 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമ സഭ നാം പഠിക്കുമ്പോൾ പഴയ നിയമ ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7:38 നമുക്ക് കാണാം. സഭ ഒരു മർമ്മവും, എഫേസ്യ ലേഖനം 3:5-6 അത് വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശരീരവുമാകുന്നു. അതിൽ യഹൂദനും യവനനും എന്ന വ്യത്യാസം ഇല്ല. നാം എല്ലാവരും ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരാകുന്നു. സഭ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ സ്ഥാനം ദൈവത്തിലാണ്. നാം വായുമണ്ഡലത്തിൽ ജീവിക്കുന്നു. വായു നമ്മിലുണ്ട് എങ്കിലും പ്രാണവായു കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുപോലെ ക്രിസ്തു നമ്മിൽ അധിവസിക്കുന്നു. നാം ദൈവത്തിൻ്റെ വകയുമാണ്. എന്നിരുന്നാലും ദൈവത്തെ കൂടാതെ ഒരു യഥാർത്ഥ സഭയ്ക്ക് ജീവനോ ആസ്തിത്വമോ ഇല്ല. നാം പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലും ഉള്ളവരാകുന്നു. മതങ്ങൾ ദൈവത്തെക്കുറിച്ച് പലതും പറയുമെങ്കിലും പലതും പഠിപ്പിക്കുമെങ്കിലും ദൈവം മനുഷ്യവർഗത്തിൻ്റെ പിതാവാണെന്ന യാഥാർത്ഥ്യം ലോകത്തിന് വെളിപ്പെടുത്തിയത് രക്ഷിതാവായ ക്രിസ്തുവും ദൈവവചനവുമാണ്. നമുക്ക് ലഭ്യമായ വീണ്ടും ജനനത്താലാണ് ദൈവം നമ്മുടെ പിതാവായി തീർന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1:12 നാം വായിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു, കർത്താവെന്നത് ദൈവപുത്രൻ്റെ ഔന്നിത്യത്തെയും സർവാധികാരിയത്തെയും കാണിക്കുന്നു. അവൻ സർവ ലോകത്തിൻ്റെയും അധിപൻ, സാമ്പ്രാട്ടാണ്. ക്രിസ്തു എന്നത് മശിക എന്നതിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ്. ഇതിന് അഭിഷക്തൻ എന്നാണ് അർത്ഥം. യേശു എന്നത് രക്ഷകൻ എന്നർത്ഥം വരുന്ന തൻ്റെ മാനുഷിക നാമമാണ്. ദൈവവചനം എവിടെയായിരുന്നാലും ക്രിസ്തു അവരുടെ കർത്താവും ദൈവം അവരുടെ പിതാവും ആകുന്നു. ഈ ലേഖനത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ പൗലോസ്, തിമത്യോസ്, സിൽവാനോസ് ഈ മൂന്ന് പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സിൽവാനോസ് എന്ന പേര് ശീലാസിൻ്റെ മറ്റൊരു പേരാണെന്ന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമ എഴുത്തുകാരിൽ അഗ്രഗണ്യനായിരുന്നു ഗ്രന്ഥകാരൻ. ഇവിടെ തൻ്റെ എബ്രായ നാമമായ ശൗൽ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ച് വാങ്ങിയവൻ, മറ്റൊരു അർത്ഥത്തിൽ വലിയവൻ എന്നൊരർത്ഥവും ആ പദത്തിനുണ്ട് എന്ന നാമം ഉപയോഗിക്കാതെ റോമൻ നാമമായ പൗലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയവൻ എന്ന നാമം ഉപയോഗിക്കുന്നു. സ്വർഗീയ ദർശനം പ്രാപിച്ചവനായി ക്രിസ്തുവിൻ്റെ പോർക്കളത്തിൽ വിശ്രമം എന്തെന്നറിയാതെ മുന്നണിയിൽ സുവിശേഷത്തിന് വേണ്ടി അഹോരാത്രം പടപൊരുതി വീരചരമം പ്രാപിച്ച ഈ റോമൻ പൗരൻ നമുക്കൊരു മാതൃകാ പുരുഷനാണ്. ഒരു വ്യക്തി ആരായിരുന്നാലും തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു സമ്പൂർണ്ണ കീഴടങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ഇഹത്തിലും പരത്തിലും ആ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. സ്വർഗീയ ദർശനം പ്രാപിച്ചതു മുതൽ, ദൈവ സന്ദർശനം പ്രാപിച്ചതു മുതൽ, ദമസ്കോസിൻ്റെ പടിവാതൽ മുതൽ, പൗലോസ് തന്നെ സ്വന്തം ഭാഷ ഈ പറയും, യെരുശലേം മുതൽ ഇതുല്യാദേശത്തോളം സുവിശേഷത്തിൻ്റെ രണാങ്കണത്തിൽ പോരാടിയ ധീരസേനാനി ഏതാണ്ട് 36 സംവത്സരങ്ങൾ സുവിശേഷത്തിൻ്റെ രണാങ്കണത്തിൽ പോരാടി റോമിൽ വെച്ച് തൻ്റെ ജീവൻ താൻ കർത്താവിന് വേണ്ടി അർപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായി ഈ ലേഖനത്തിൽ അതേ ബാക്കി നാം കാണുന്നത് തീമോത്തിയോസിനെയാണ്. ലുസ്ര സ്വദേശിയായിരുന്ന യുവാവ് പൗലോസ് മുഖാന്തരം ക്രിസ്ത്യാനിയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 16:1, തിമോത്തിയോസിൻ്റെ 1 ലേഖനം 1 അധ്യായം 2 വാക്യം. പൗലോസിൻ്റെ 2 മിഷണറി യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകനായി യാത്ര തുടരുന്നു. 1 മിഷണറി യാത്രയിൽ പൗലോസ് ലുസ്രയിലെത്തുമ്പോൾ അവിടെ വെച്ച് തൻ്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെടുകയും ദൈവസഭയുടെ അംഗമായി തീരുകയും ചെയ്ത തിമോത്തിയോസ് താൻ പരിശുദ്ധാത്മ സാക്ഷ്യത്താൽ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവനും മൂപ്പന്മാരുടെ കൈവപ്പിനാൽ കൃപാപരപ്രാപ്തനായി തീർന്നവനുമാണ്. തിമത്യോസിൻ്റെ 1 ലേഖനം 4 അധ്യായം 14 വാക്യത്തിലും തിമത്യോസിൻ്റെ 2 ലേഖനം 1 അധ്യായം 6 വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും. പൗലോസ് കൊരിന്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തോട് സഹകരിച്ച് തെസലോനിക്ക ലേഖനം എഴുതി തുടർന്ന് തിമത്യോസിനെ കുറിച്ച് പഠിക്കുമ്പം പൗലോസിൻ്റെ റോമിലെ തടവ്രവാസത്തിലും ഈ യുവ സുവിശേഷകൻ വിട്ടുപിരിയാത്ത ഒരാത്മസുഹൃത്തായി തന്നെ നിലനിന്നു. പ്രാകൃത്യ ഭയശീലനും ശാന്തനുമായിരുന്നുവെങ്കിലും ദൈവത്താൽ ആദരിക്കപ്പെട്ടവൻ എന്ന പേരിന് താൻ യോഗ്യനായിരുന്നു. പൗലോസിൻ്റെ നിര്യാണ ശേഷം എഫസോസിലെ സഭയുടെ ചുമതല വഹിക്കുകയും ഒടുവിൽ രക്തസാക്ഷി മരണം വരിക്കുകയും ചെയ്തുവെന്ന് പാരമ്പര്യം പറയുന്നു. ദർശനം, സമർപ്പണം, ത്യാഗജീവിതം എന്നിവയുടെ ഉടമയായി കർത്താവിനെ പിൻപറ്റുന്ന ഏവരെയും ദൈവം മാനിക്കുമെന്നതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു തിമത്യോസ്. പൗലോസ് തിമത്യോസിനെ സംബോധന ചെയ്യുമ്പോൾ തൻ്റെ നിജപുത്രൻ വളരെ സ്നേഹിച്ച, അല്ലെങ്കിൽ വളരെ അത് കർത്താവിന് പ്രയോജനപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് തിമത്യോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മൂന്നാമതായി ഇവിടെ കാണുന്നത് ശീലാസ് അല്ലെ സിൽവാനോസ്. റോമൻ പൗരനും ഒരഹൂദനുമായിരുന്ന ശീലാസ് പൗലോസിൻ്റെ 2 സുവിശേഷയാത്രയിലെ സഹകാരിയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 15:22 19 വാക്യങ്ങളിൽ നമുക്ക് കാണുവാം. സിൽവാനോസ് എന്നത് തൻ്റെ റോമൻ നാമമാണ്. ആ പേരിൻ്റെ അർത്ഥം വചനത്തെ സ്നേഹിക്കുന്നവനെന്നാണ് ഇതിനർത്ഥം. ഫിലിപ്പിയൻ തടവറ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമായിരുന്നു. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. പത്രോസിൻ്റെ സെക്രട്ടറിയായി താൻ സേവനമനുഷ്ഠിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. പത്രോസിൻ്റെ 1 ലേഖനം 5:12 വായിക്കുമ്പോൾ കാണാം. മുന്നണി പ്രവർത്തകനായ ഈ 3 മിഷണറിമാരും വിശേഷാ തെസലോനിക്കർക്ക് പ്രിയരും മാന്യരുമായിരുന്നു. ആധ്യാത്മീയ ദർശനം, ആത്മഭാരം, മാതൃകാപരമായ ത്യാഗജീവിതം, ഇവ ഒരു മിഷണറിയുടെ മുഖ മുദ്രയാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ദൈവ വേലക്കാരനെ, അവനെ ദൈവത്തിന് പ്രയോജനപ്പെടുന്ന, ലോകത്തിന് പ്രയോജനപ്പെടുന്ന, ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു വേലക്കാരനാക്കി മാറ്റുന്നത്. ഒന്നാമത് ആധ്യാത്മിക ദർശനം. ദർശനമുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു, വിഷനുള്ളവന് മിഷനുണ്ട്. നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ നിനക്കൊരു പ്രവർത്തനമുണ്ട്. നീ നിർജീവമായിരിക്കുകയില്ല. ആത്മിക ദർശനം. രണ്ട്, ഒരു സുവിശേഷകന്, ഒരു മിഷണറിക്ക്, ഒരു കർത്തൃശുശ്രൂഷകൻ്റെ ഏറ്റവും വലിയ ഭാരം ആത്മഭാരമായിരിക്കണം. ആത്മാക്കളെക്കുറിച്ച് പൗലോസ് അത് പറയുന്നുണ്ട്, ദിനേന എനിക്ക് സഭകളെക്കുറിച്ചുള്ള ഭാരം. തൻ്റെ ജീവിതത്തിൽ നിരവധി കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ താൻ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ അതിലേറ്റവും പ്രധാനം ദിനേന സഭകളെക്കുറിച്ചുള്ള ഭാരം. ഏതൊരു ദൈവദാസൻ്റെയും അകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചൊരു ഭാരം, അതില്ലെങ്കിൽ നീ ഒരു യഥാർത്ഥ സുവിശേഷകനാകുകയില്ല, യഥാർത്ഥ കർത്തൃ ശുശ്രൂഷകനാകുകയില്ല. രണ്ടാമത് ആത്മഭാരം. മൂന്ന്, മാതൃകാപരമായ ത്യാഗ ജീവിതം. ഒരു ദൈവ ശുശ്രൂഷകൻ, പൗലോസ് പറഞ്ഞു, ഞങ്ങളെ അനുകരിക്കേ. പത്രോസും യോഹന്നാനും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രവർത്തികളുടെ പുസ്തകത്തിൽ, ഞങ്ങളെ നോക്ക്. ആധുനിക യുഗത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കർത്തൃദാസന്മാരെ, ദാസിമാരെ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാക്ഷ്യം നിലനിർത്തുക. മാതൃകാപരമായ പൗലോസ് തിമത്യോസിൻ്റെ ലേഖനത്തിൽ തിമത്യോസിനോട് പറയുന്നത് 1 തിമത്യോസ് 4:16 നമുക്ക് കാണാം, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. പൗലോസ് തൻ്റെ സ്വന്തം അനുഭവത്തിൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 24 മുതൽ താഴോട്ട് വരെ വാക്യങ്ങളിൽ സുവാസി ഓട്ടക്കളത്തിലാണ് പോർക്കള അത് പറഞ്ഞിട്ട് പൗലോസ് ആ അധ്യായം അവസാനിപ്പിക്കുന്നതിനാണ്, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. വചന പഠിതാക്കളെ, കർത്തൃ ശുശ്രൂഷകരെ, കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് മാതൃകാപരമായ ഒരു ത്യാഗ ജീവിതം. സുവിശേഷത്തിൻ്റെ അതേ പ്രവൃത്തി എന്ന് പറയുന്നത് കഷ്ടതയുടെ മാർഗമാണ്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞ് ഉറപ്പിക്കുമ്പോൾ, കഷ്ടാനുവാഴ്ചയിൽ അവരോട് സംസാരിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം നിങ്ങൾക്ക് സമാധാനം നൽകും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മാതൃകാപരമായി ത്യാഗനിർഭരമായ ഒരു സേവനമാണ് കർത്തൃശുശ്രൂഷ എന്നുള്ളത് ദൈവ ജനം മറന്നു പോകരുത്. ഇതാണ് ഒരു ദൈവദാസൻ്റെ, ഒരു മിഷണറിയുടെ, ഒരു പാസ്റ്ററുടെ, ഒരു സുവിശേഷകൻ്റെ മുഖമുദ്ര. ഈ മൂന്നും, ആധ്യാത്മിക ദർശനം, ആത്മഭാരം, മൂന്ന്, മാതൃകാപരമായ ത്യാഗ ജീവിതം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. അടുത്ത നാം ഇവിടെ വായിച്ചല്ലോ, കൃപയും സമാധാനവും. എബ്രായ ഭാഷയിൽ ഹെൻ എന്ന പദവും ഗ്രീക്കിൽ ഖറീസ് എന്നും കാണുന്ന പദം, ഇംഗ്ലീഷിൽ ഗ്രേസ് എന്നും മലയാളത്തിൽ കൃപ എന്നും ഭാഷാന്തരം ചെയ്തിരിക്കുന്നു. നന്മയാൽ സമ്പുഷ്ടമായ സൗന്ദര്യമെന്നും സന്തോഷമെന്നും ഇതിന് അർത്ഥം പറയാം. ദൈവത്തിങ്കൽ നിന്നും പാപിയായ മനുഷ്യന് ഉഭയസമ്മതത്തിലൂടെയും തെരഞ്ഞെടുപ്പിലൂടെയും ദാനമായി ലഭിക്കുന്ന അനർഹമായ ആധ്യാത്മ നന്മ എന്ന ആശയത്തിനാണ് ഇവിടെ പ്രാധാന്യം. സമ്പൂർണ്ണ സ്നേഹമാണ് കൃപയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. കൃപ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഇടപാടും ആത്മീയ വളർച്ചയുടെ പ്രധാന ഘടകവുമാണ്. ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം അനർഹമായ ദൈവിക ദാനങ്ങളാൽ സന്തോഷസമ്പൂർണമായി തീരട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്. കൃപ പാപത്തിന് പരിഹാരം വരുത്തിയതിൻ്റെ ഉൽപ്പന്നമാണ് സമാധാനം. റോമാലേഖനം 5:1 നമ്മൾ കാണാം. ഇബ്രായ ഭാഷയിൽ ശാലോം എന്നും ഗ്രീക്കിൽ ഐറിൻ എന്നുമുള്ള പദം വയ്ക്കപ്പെട്ടിരിക്കുന്നു. ശരീരം പീഡിപ്പിക്കപ്പെട്ടാലും ദൈവിക സ്നേഹത്താലും കരുതലിനാലും ഹൃദയത്തിൽ ദൈവികമായ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് ശാലോം എന്ന് പറയുമ്പോൾ യഹൂദൻ ഹൃദയാംഗമായി ആശംസിക്കുന്നത്. കൃപ നമ്മിൽ സ്ഥായിയായി രൂപാന്തരം വരുത്തുന്നുവെങ്കിൽ ദൈവിക സമാധാനം ഹൃദയത്തിൽ വാഴും. കൃപയും സമാധാനവും പിതാവായ ദൈവത്തിൽ നിന്നും രക്ഷിതാവായ ക്രിസ്തു യേശുവിൽ നിന്നുമാണ് പ്രാപിക്കേണ്ടത്.